Okay, good morning everybody.
Hello, Suprabhatam.
Okay, before we start, shall we just have a word of prayer?
Namukku thodangunnathinu munpe oru vaakku namukku prarthikkam.
Father God, we thank you for this time that you have given us.
Pidavaya devame njangalkku ee thanna samayathinu nanni parayunnu.
Lord, we pray that you would speak to us.
Devame angu njangalodu samsaarikkaname njangal prarthikkunnu.
Lord, we pray, I pray that you would anoint all of us, Lord God.
Kathaave njangal ororuttharey mang abhishekam cheyaname njangal prarthikkunnu.
Anoint Jomon and myself as we speak your word to your people.
Njangal angade vajanam samsaarikkunna samayathe njangal ororuttharey avadne abhishekathal nirakkaname ennu prarthikkunnu.
Give us ears to hear you.
Ellarum kelkkuvanayittu oru sahaayikkanam.
And give us hearts to obey you.
Ange anusarikkanulla oru hrudayam njangalkku tharanam ennu prarthikkunnu.
In Jesus name.
Yeshuvin naamathil.
Okay, good morning. Today I wanted to primarily talk to you about a great man of God called Josiah, King Josiah.
Innu enikku pradhanamayittum ningalodu samsarikkanullathu oru rajavayirunna Josiah ennu paranja oru vyakthiye pattiyittanu.
I will be sort of talking from two texts, from Chronicles and Kings.
രണ്ട് വേദഭാഗങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്, രണ്ട് ദിനവൃത്താന്തവും ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകവും.
I hope that at least some of you would have been able to look at the passages beforehand, which I had asked you to have a look.
ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചിലരെങ്കിലും ഈ വേദഭാഗങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
But God will help us who have read it, and God will help us, and may God help us also those who have not read it, but may the Lord will help us.
Vaichavareyum devam sahayikkatte, vaikkan pattathavareyum devam sahayikkatte ennu njan prarthikkunnu.
Okay, I was doing a personal study on the kings of Israel in a plan, and this is what these scriptures really hit my heart.
എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വേദപഠന സമയങ്ങളിൽ ഞാൻ രാജാക്കന്മാരെ, ഇസ്രായേൽ രാജാക്കന്മാരെ പറ്റി പഠിക്കുകയുണ്ടായി. ആ സമയത്താണ് ഈ ഒരു വേദഭാഗം എന്നെ പ്രത്യേകം തൊടുകയുണ്ടായത്.
ഓക്കെ, ജസ്റ്റ് ബൈ വേ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഐ വോണ്ട് ടു മെൻഷൻ ദാറ്റ് ഐ വോണ്ട് സ്റ്റാർട്ട് വിത്ത് കിങ് ഡേവിഡ്. കിങ് ഡേവിഡ് വാസ് എ കിങ് ഹു ഗോഡ് സേസ് ഈസ് എ വാസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്.
ഒരു പശ്ചാത്തലം എന്ന നിലയിൽ ഞാൻ പഴയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ദാവീദ് രാജാവിന്റെ ഒരു കാലം തൊട്ട് പറയുകയാണെങ്കിൽ ദൈവം പറഞ്ഞത് എന്റെ ഹൃദയത്തിന് ബോധിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്നായിരുന്നു.
And as David then charges his son Solomon and tells Solomon that if you walk in the ways of God, then you will always have a descendant sitting on the throne of Israel.
ദാവീദിന് ശേഷം ശലോമോൻ രാജാവ് വന്നിട്ടുണ്ടായിരുന്നു. ദൈവം ആ ഒരു സമയത്ത് രാജാവിൻ ദാവീദിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ എന്റെ വചനം അനുസരിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഒരു തലമുറ ഈ ഒരു രാജഭരണത്തിൽ തുടരുകയെന്നു എന്നുള്ളത് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോലോമൻ സ്റ്റാർട്ടഡ് വെരി വെരി വെൽ.
ശലോമോൻ തുടക്കത്തിൽ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.
But towards the end of his life, you know, he had many foreign wives who hurt his heart from the Lord.
പക്ഷെ അവസാന ജീവിതകാലഘട്ടത്തിൽ ഒരുപാട് അന്യ ഭാര്യമാരും ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും അന്യ ദൈവങ്ങളെ സേവിക്കുവാനായിട്ടും ശലോമോൻ ഇടയായി.
And he ended up building a lot of high places or places of worship for foreign gods in his kingdom.
ശലോമോന്റെ രാജ്യത്തിൽ ശലോമോന്റെ അവസാന കാലങ്ങളിൽ ഒരുപാട് പൂജാഗിരികൾ ശലോമോൻ ഉണ്ടാക്കുകയുണ്ടായി. മറ്റുള്ള അന്യ ദൈവങ്ങളെ ആരാധിക്കുവാനുള്ള സ്ഥലങ്ങളായിട്ട് അത് മാറുകയുണ്ടായി.
And so God was not pleased with Solomon, and in the end God tells Solomon that I will, for David's sake, I will give you only one tribe, that is Judah, and the rest of the tribes will not follow you.
ഇത് ദൈവത്തിന് പ്രസാദകരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ശലോമോനോട് പറയുകയുണ്ടായി, ഇത് കൊണ്ട് ഞാൻ നിന്റെ രാജ്യത്ത് നീക്കും, പക്ഷേ ദാവീദിനെ ഞാൻ ഓർത്തത് കൊണ്ട് ഇസ്രായേലിൽ നിന്നും ഒരു ട്രൈബിനെ മാത്രം ഞാൻ നിലനിർത്തും, അത് ജൂദ എന്ന ആ ഒരു ട്രൈബിനെ ആയിരുന്നു.
So there was a Solomon's son called Rehoboam was the king of Judah, and the rest of the tribes were under a king called Jeroboam.
ശലോമോന്റെ മകനായിരുന്ന ഒരു രാജാവിന്റെ കീഴിലായിരുന്നു ജൂദ എന്ന് പറയുന്ന ഒരു ഗോത്രം വന്നതും, ബാക്കിയുള്ള എല്ലാ ഗോത്രങ്ങളും ഇസ്രായേലിലെ രാജാവായിരുന്ന യെരോബെയാമിന്റെ കീഴിലായിരുന്നു.
So Jeroboam also towards the middle of his reign he was the king of the rest of the tribes of Israel, and he did not want the people of Israel to go down to Judah to worship in the house of the Lord.
Jeroboam ennu parayunnathu annathe Israelinte rajavayirunnu, adehathine oru aagraham undayirunnu Israelile gothrathilulla oru vyakti polum Judayil poyittu avade devathe aaradhikkan ida varutharu.
So what he did is that he made two golden calves told them and put these two golden calves in Bethel and Dan and told the people, these are the gods what you ought to worship.
ഇതിനു വേണ്ടിയിട്ട് യെരോബെയാം രാജാവ് രണ്ട് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടികളെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ബെഥേൽ എന്ന് പറയുന്ന സ്ഥലത്തും ദാൻ എന്ന് പറയുന്ന സ്ഥലത്തും അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി. എന്നിട്ട് അവരടുത്ത് അവിടെ ദൈവത്തെ ആരാധിക്കണം, ഇതാണ് അവരുടെ ദൈവം എന്ന് പറയുകയുണ്ടായി.
And this was evil in God's eyes.
ഇത് ദൈവത്തിന്റെ മുമ്പിൽ അത് വളരെ ഒരു അകൃത്യം പോലെയായിരുന്നു.
So while Jeroboam was burning incense to these golden calves, a man of God came to Jeroboam and said that there will be a son born in the line of David by the name of Josiah, who will burn the bones of the priests who are burning on these altars, on this altar.
ഒരു ദിവസം യെരോബെയാം രാജാവ് ഈ ഉണ്ടാക്കിയ കാളക്കുട്ടികളുടെ മുമ്പിൽ ധൂപം കാട്ടുന്നതായിട്ടുള്ള സമയത്ത് ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു പുരുഷൻ വന്ന് ഇദ്ദേഹത്തോട് പ്രവചിക്കുകയുണ്ടായി. ഒരിക്കൽ ഒരു വ്യക്തി യോശിയാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് യെരോബെയാമിൻ്റെ അടുത്ത് അന്ന് പേര് പറഞ്ഞു തന്നെ അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഈ ധൂപം കാട്ടുന്നതായിട്ടുള്ള പൂജാരികളെ, അന്നത്തെ ആ ഒരു സമയത്തുണ്ടായിരുന്ന പൂജാരികളെ എല്ലാവരെയും കൊന്ന് അവരുടെ അസ്ഥികളെ ഇവിടെ അത് പൊടിച്ച് ഇതാ പൊടിയാക്കും എന്നുള്ളത് പ്രവചിക്കുകയുണ്ടായി.
What he said is that the bones of the priests, by that time the priests would have been dead, their bones would be taken out of the graves and burnt on these altars.
അന്നൊരു സമയത്ത് ഈ ഇപ്പം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജാരികളെല്ലാം മരിച്ചിട്ടുണ്ടാവാം. അവർ മരിക്കുകയാണെങ്കിൽ പോലും അവരുടെ കല്ലറകളിൽ നിന്നും അവരുടെ അസ്ഥികളെ എടുത്ത് അതിനെ കത്തിച്ച് ചാരമാക്കും എന്നുള്ളത് പ്രവചിക്കുകയുണ്ടായി.
This is a prophecy that actually happened.
ഇത് ഒരു നടന്നതായിട്ടുള്ള ഒരു പ്രവചനമാണ്.
And so then we see that unfortunately most of the kings of Israel were evil kings. None of them walked with God.
അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിലെ മിക്ക രാജാക്കന്മാരും ദുഷ്ടത നിറഞ്ഞതായിരുന്നു. അവർ ആരും ദൈവത്തോട് കൂടെ നടന്നവരല്ല.
Now a few of the kings of Judah walked with God, like Yaakarim.
യഹൂദ ഗോത്രത്തിലുള്ളായിരുന്ന ചില രാജാക്കന്മാർ ദൈവത്തോട് കൂടെ നടന്നിരുന്നു.
And some of them were like Asa, Jehoshaphat, Joash, Hezekiah.
Asa, Jehoshaphat, Hezekiah, Joash എന്ന് പറയുന്ന കുറെ രാജാക്കന്മാർ ജൂദയിൽ ഉണ്ടായിരുന്നവർ ദൈവത്തോട് കൂടെ നടന്നവരായിരുന്നു.
But the rest of the kings of Judah did not walk with God.
അതിന് അതല്ലാതെയുള്ള ഒരു രാജാക്കന്മാർ പോലും ദൈവത്തോട് കൂടെ നടന്നിട്ടില്ല.
Now I want to talk about a king called Manasseh. Manasseh was Josiah's grandfather.
ഞാൻ ഒരു രാജാവിനെ പറ്റി പറയുന്നത് മനേശ എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി പറയുകയാണ്. മനേശയുടെ കൊച്ചുമകനായിരുന്നു ഈ യോശിയാവ് എന്ന് പറയുന്ന രാജാവ്.
And Manasseh was a very evil king, and he rebuilt all the high places that King Hezekiah had destroyed.
മനേശ എന്ന് പറയുന്ന രാജാവ് വളരെ ദുഷ്ടത നിറഞ്ഞ ഒരു രാജാവായിരുന്നു. ഹെസക്കിയ രാജാവ് നശിപ്പിച്ചതായിട്ടുള്ള ഈ പൂജാഗിരികളെ എല്ലാം മനേശ രാജാവ് വീണ്ടും പുതുക്കി പണിയുകയുണ്ടായി.
In 2 Kings 21:9, Manasseh actually got, the word of God tells us that Manasseh actually did more, caused Judah to do more evil than the nations that were there before Israel came into those lands.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായത്തിന് 9 വാക്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനേശ രാജാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഇസ്രായേൽ അവിടെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന രാജ്യങ്ങളെ കാട്ടിലും അധികം അധികം ദുഷ്ടത പ്രവർത്തിച്ചിട്ടുണ്ടേ ഉണ്ടായി. അത് നമ്മൾ വ്യക്തമായിട്ടും അവിടെ കാണാൻ സാധിക്കുന്നതാണ്.
And in the end, God punishes Manasseh. Assyria, the kingdom of Assyria, comes and invades Judah. And the word of God says that the king of Assyria actually put a hook in Manasseh's nose and took him to Babylon.
ഇതു മുഖാന്തരം ദൈവം വളരെ അധികം കോപം ഉണ്ടാവുകയും അസിറിയാവ് എന്ന് പറയുന്ന ഒരു ദേശത്തെ അയക്കുകയും അവർ മനേശയെ ഉപദ്രവിക്കുകയും അവർ മനേശയെ ഒരു യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൂക്ക് അദ്ദേഹത്തിന് മൂക്കിലിട്ട് അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത്.
In Hebrews it talks about some men of faith were people, you know, some of them were people who was sawn in two. They were sawn in two. They were cut in two.
Hebraeyil namukku nokkuyanennu namukku kaanan pattunnathu chila aalukale randayittu muruchu avare adu rendu bhagangalayittu maattiyathayittu namukku kaanunnundu.
I've heard a Bible teacher who shared that King Manasseh actually had cut Isaiah in two using a wooden saw.
ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദൈവപുരുഷൻ സംസാരിക്കുന്നത് ഈ മനേശ രാജാവായിരുന്നു ഐശയാവ് എന്ന പ്രവാചകനെ വാൾ കൊണ്ട് രണ്ടായിട്ട് വെട്ടിക്കൊല്ലുകയുണ്ടായത്.
He didn't even use a metal sword, he used a wooden saw.
അദ്ദേഹം ഒരിക്കലും ഒരു വാളല്ല ഉപയോഗിച്ചത്, ഒരു ഇരുമ്പിന്റെ വാളല്ല ഉപയോഗിച്ചത്, അദ്ദേഹം ഒരു തടി കൊണ്ടുള്ള ഒരു വാള് കൊണ്ടാണ് ആ പ്രവചനം കൊല്ലുകയുണ്ടായത്.
So this, and then this king Manasseh, it says that when he went to Babylon, he actually repented before God and God brings him back to Jerusalem.
നമ്മൾ വചനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനേശ രാജാവ് ബാബിലോൺ സ്ഥലത്ത് പോയപ്പോൾ അവിടെ വെച്ച് മാനസാന്തരപ്പെടുകയും ദൈവത്തോട് അനുതപിക്കുകയും ഉണ്ടാകുകയും ചെയ്തിട്ടുകൊണ്ട് ദൈവം അദ്ദേഹത്തെ യെരുശലേമിലേക്ക് തിരികെ കൊണ്ടുപോയി.
So this is our God, a God of mercy. He forgives.
ഇതാകുന്നു നമ്മുടെ ദൈവം, ദൈവം കരുണയുള്ള ദൈവമാകുന്നു, ദൈവം ക്ഷമിക്കുക തന്നെ ചെയ്യും.
The next king was King Amon.
അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു ആമോൻ രാജാവ്.
Amon was King Josiah's father.
യോശിയാവ് രാജാവിന്റെ പിതാവായിരുന്നു ആമോൻ.
And the word of God says that he walked just like Manasseh walked.
ദൈവത്തിന്റെ വചനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹവും മനേശ നടന്നതുപോലെ തന്നെയായിരുന്നു നടന്നത്.
And the word of God says that he did not humble himself before God as Manasseh had humbled himself.
ദൈവത്തിന്റെ വചനം പറയുന്നത് യാമോൻ രാജാവ് ദൈവത്തിന്റെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തിയിട്ടില്ല.
And he reigned only for 2 years. He was killed by his servants.
അദ്ദേഹം 2 വർഷം മാത്രമാണ് ഭരിച്ചത്. അദ്ദേഹത്തിന്റെ സേവകർ തന്നെ അദ്ദേഹത്തെ കൊല്ലുകയുണ്ടായി.
So now I'm coming to the main king that I want to focus on. So King Josiah becomes king at the age of 8 years.
Okay, ഇതിനുശേഷം ആകുന്നു ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന രാജാവിനെ പറ്റി പറയാൻ പോകുന്നത് യോശിയാവ് രാജാവിനെ പറ്റി. യോശിയാവ് രാജാവ് അദ്ദേഹത്തിന്റെ 8-ാം വയസ്സിലാകുന്നു രാജാവായത്.
He rules for 31 years.
അദ്ദേഹം 31 വർഷം ഭരിക്കുകയുണ്ടായി.
He walks with God according to he walked with God like King David walked.
ദാവീദ് രാജാവ് ദൈവത്തോട് കൂടെ നടന്നതുപോലെ തന്നെ യോശിയാവ് രാജാവ് ദൈവത്തോട് കൂടെ നടക്കുകയുണ്ടായി.
In 2 Chronicles 34:3, it says, the word says that at the age of 16 years, as a youth, he starts to seek God.
യോശിയാവ് രാജാവിന്റെ 16-ാം വയസ്സിൽ, അതായത് അദ്ദേഹത്തിന്റെ യൗവനത്തിൽ തന്നെ അദ്ദേഹം ദൈവത്തെ അന്വേഷിക്കുകയുണ്ടായി.
At the age of 20 years, he starts to remove all the high places and idols and images in Judah and Jerusalem.
അദ്ദേഹത്തിന്റെ 20-ാം വയസ്സിൽ അദ്ദേഹം യെരുശലേമിൽ ഉള്ളതും യൂദയിൽ ഉള്ളതും ആയിട്ടുള്ള പല പൂജാഗിരികളെയും പല ബിംബങ്ങളെയും പല അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളെയും അദ്ദേഹം നശിപ്പിക്കുകയുണ്ടായി.
So remember that Judah was a kingdom and Israel was a separate kingdom at that time.
നിങ്ങളോട് ഓർക്കേണ്ടതായ കാര്യമുണ്ട്, യഹൂദ എന്ന് പറയുന്നത് ഒരു രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്നത് മറ്റേ ഒരു രാജ്യവുമാണ്.
So in his zeal for the Lord, he goes even into Israel and tears down the altars and images in Israel.
ദൈവവുമായിട്ടുള്ള ഒരു തീക്ഷ്ണത കാരണമാണ് യഹൂദ രാജാവായിരുന്ന യോശിയാവ് അദ്ദേഹത്തിന്റെ രാജ്യമല്ലാതിരുന്ന ഇസ്രായേലിൽ പോയിട്ടും അവിടെയുള്ളതായിട്ടുള്ള അന്യ ദൈവങ്ങളുടെ ആരാധനകളെയും നശിപ്പിക്കുകയുണ്ടായി.
And he doesn't invade Israel, he comes back to Jerusalem.
അദ്ദേഹം ഇസ്രായേലിനെ നശിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം തിരികെ യെരുശലേമിലേക്ക് കടന്നു വരികയുണ്ടായി.
Yeah, and he doesn't want to invade Israel, he comes back to Jerusalem.
അദ്ദേഹത്തിന് ഇസ്രായേലിനെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം യെരുശലേമിലേക്ക് കടന്നു വരികയുണ്ടായി.
Then at the age of 26, now remember I'm telling you these ages because I just want to show you in practical terms that you know how young men and women are being used of God.
ഞാൻ ഇവിടെ പല വയസ്സുകളിലെ യോശിയാവിന്റെ കാലഘട്ടത്തിലുള്ള വയസ്സുകളെ പറ്റി പറയുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഞാനത് പ്രത്യേകിച്ചും ആ വയസ്സുകൾ എടുത്തു പറയാനുള്ള കാരണം എത്ര ചെറുപ്പത്തിൽ തന്നെ ആയിട്ടുള്ള യൗവനത്തിൽ തന്നെ ആളുകളെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 26-ാം വയസ്സിലാണ് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16-ാം വയസ്സിൽ അദ്ദേഹം ദൈവത്തെ അന്വേഷിക്കുകയുണ്ടായി.
At the age of 26, he sends officials to repair the house of the Lord.
26-ാം വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ അയക്കുകയാണ് എന്തിനെന്നാൽ ദേവാലയം പണിയുവാൻ വേണ്ടിയിട്ട്.
And so you know the house of the Lord was in a very bad shape.
അന്നത്തെ സമയത്ത് ദേവാലയം വളരെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു.
And I will talk about it a little later.
ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കുന്നതായി.
So he sent some officials to go and tell people to repair the house of the Lord.
അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കീഴിൽ ഉണ്ടായിരുന്ന കുറച്ച് ഭരണാധികാരികളെ അദ്ദേഹം അയക്കുകയാണ്. അദ്ദേഹം പോയിട്ട് അവരുടെ അടുത്ത് ദേവാലയം അത് പുതുക്കി പണിയുവാനായിട്ട് പറയുകയുണ്ട്.
You know the house of the Lord, you know how much care King Solomon took to build the house of the Lord and how much care God told to take care of the things of the house of the Lord.
നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ് ശലോമോൻ രാജാവ് എത്ര വളരെ സൂക്ഷ്മതയോടെയാണ് ദൈവത്തിന്റെ ദേവാലയം പണിയുകയും അതിലെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തതുമാണ്.
There was a procedure for everything.
അതിനെല്ലാത്തിനും ഒരു രീതി ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണമെന്നുള്ളതിന് വേണ്ടി.
So while they were repairing the house of the Lord,
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർ ദേവാലയം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതുക്കി പണിയുന്നതായിട്ടുള്ള സമയത്ത്
they found the book of the law of God.
ആ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് അവർക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണം കണ്ടുകിട്ടത്.
That book of the law of God was lost.
അതിനർത്ഥം ന്യായപ്രമാണ പുസ്തകം അവരിൽ നിന്ന് നേരത്തെ നഷ്ടമായിട്ടുണ്ടായിരുന്നു.
It must have been, I don't know, under something, under some dust, under some beams, so I don't know. It was not being used and nobody even knew where it was.
എനിക്കറിയില്ല, ഒരുപക്ഷെ ന്യായപ്രമാണ പുസ്തകം ഒരു പൊടിയുടെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തൂണിന്റെ അടിയിലോ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അത് ആരും നോക്കിയിട്ടും ഇല്ല, അത് ആരും അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയപ്പോലും ഇല്ല.
Okay, and then then Shaphan comes back and gives a report to the king. The king's official comes back to the king and gives a report.
രാജാവിന്റെ രാജാവ് അയച്ചതായിട്ടുള്ള അധികാരികൾ തിരികെ വരികയും ഷാഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്ക് ദൈവത്തിന് അല്ല ദേവാലയത്തിനെ പറ്റിയിട്ട് ഒരു വിവരണം കൊടുക്കുകയുണ്ടായി.
I want to ask Anita to read 2 Chronicles 34:18-28 in Malayalam. Sister Anita.
രണ്ട് ദിനവൃത്താന്തം 34:18 മുതൽ 20 വരെ വാക്യം നമുക്ക് നോക്കാം.
രായസക്കാരനായ ഷാഫാൻ രാജാവിനോട്, ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. ഷാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. രാജാവ് ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ അഹീക്കാമിനോടും മിഖയുടെ മകൻ അബ്ദോനോടും രായസക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായാവോടും കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രായേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പിൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്ക വണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. അങ്ങനെ ഹിൽക്കിയാവും രാജാവ് നിയോഗിച്ചവരും ഹസ്രയുടെ മകനായ തൊഹത്തിന്റെ മകനായി രാജവസ്ത്ര വിചാരകനായ ഗല്ലൂമിന്റെ ഭാര്യ ഹുൽദ എന്ന പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. അവൾ യെരുശലേമിൽ രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് ആ സംഗതിയെ കുറിച്ച് സംസാരിച്ചു. അവൾ അവരോട് ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ എന്റെ അടുക്കൽ അയച്ച പുരുഷനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവിന്റെ മുൻപാകെ വായിച്ചു കേൾപ്പിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളുമായ അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ചു, തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്ത് ചൊരിയും, അത് കെട്ടുപോകുകയുമില്ല. എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, നീ കേട്ടിരിക്കുന്ന വചനങ്ങളെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. നീ അവന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുൻപാകെ കരയുകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും. നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയുമില്ല. അവർ രാജാവിനെ ഈ മറുപടി ബോധിപ്പിച്ചു.
എത്ര വലുതായിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മളിപ്പോ നോക്കിയത്.
We see Josiah reacts and responds to the word of God by tearing his clothes and humbling himself before God.
ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ളത് യോശിയാവ് രാജാവ് ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിക്കുന്നതായിട്ടും അദ്ദേഹം തന്റെ വസ്ത്രം കീറുകയും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു.
And not only that, he goes to inquire of the Lord, going to a prophetess to inquire of the Lord, because he realized that the wrath of God is to come.
Adu mathramalla deva kopam varuvan undennu manasilakkugeyum adeham oru pravachikiyayittulla Hulda ennu parayunna vyakti aalude adutheku pogeyum devathinte shabdam kelkkuvanayittum adinu vendittu oru step edukkunnu.
And the prophetess at that time, she just confirms that, you know, God will, you know, when the word of what God has said in the word will happen, because the people of God and the kings of those times did not obey God, the consequences was going to happen.
അപ്പോൾ ആ പ്രവാചകി പറയുകയുണ്ടായി, ദൈവത്തിന്റെ കോപം വളരെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. അന്നത്തെ രാജാക്കന്മാർ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് ദൈവം തീർച്ചയായിട്ടും അതിന്റെ ദൈവത്തിന്റെ കോപം പകരുന്നത് തന്നെ ചെയ്യുമെന്ന് പ്രവാചകി അതിനെ ഉറപ്പിക്കുകയും ചെയ്തു.
But then but there was a very special personal word to King Josiah, and God's word to Josiah was that because his heart was tender and because he humbled himself before God, God heard him, and God would not destroy Jerusalem and Judah during Josiah's lifetime.
പക്ഷേ വളരെ പ്രധാനമായിട്ടും യോശിയാവ് രാജാവിന് വേണ്ടിയുള്ള ഒരു വചനവും അവിടെ പറയുകയുണ്ടായി. യോശിയാവ് രാജാവ് ദൈവത്തിന്റെ വചനം കേൾക്കുകയും തന്റെ ഹൃദയം അലിയുകയും തന്നെത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുകയും ചെയ്തത് കൊണ്ട് യഹൂദയും യെരുശലേമിനെയും ദൈവം യോശിയാവിന്റെ സമയത്ത് നശിപ്പിക്കുകയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയുണ്ടായി.
So what does the king do now? Josiah has responded to God. He has cried out to God. God has spoken to him, and now we see Josiah going and he's doing things. He's reacting. His lifestyle is changing because of his encounter with God.
ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യോശിയാവ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, അദ്ദേഹം വിലപിക്കുന്നതായിട്ടും അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നതായിട്ടും കാണുകയുണ്ടായി. പക്ഷെ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് യോശിയാവിന്റെ ജീവിതം തന്നെ അവിടെ മാറുകയാണ്. അദ്ദേഹം ദൈവത്തെ കണ്ടുമുട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത ശൈലിയുടെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
And it says in verse 29 to 32, it says the king goes to the house of the Lord with the men and women of Judah, with the priests. And King Josiah reads from the words of the law, book of the covenant.
രണ്ട് ദിനത്താണ് പുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യോശിയാവ് രാജാവ് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ യഹൂദയിലുള്ള എല്ലാ ആളുകളും ആഭാഗവൃദ്ധ ജനങ്ങളും പുരോഹിതന്മാരും എല്ലാവരും ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ അദ്ദേഹം ദൈവത്തിന്റെ വചനം വായിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
And he makes a covenant to walk with God.
അദ്ദേഹം അവിടെ വെച്ച് ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്, ദൈവത്തോട് കൂടെ നടക്കുമെന്നുള്ളത്.
And not only he makes a covenant to walk with God, the people who come with him, he makes them also to enter into a covenant with God.
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് യോശിയാവ് രാജാവ് മാത്രമല്ല ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ വന്നതായിട്ടുള്ള എല്ലാ ജനങ്ങളെ കൊണ്ടും അദ്ദേഹം ഉടമ്പടി ചെയ്യിപ്പിക്കും.
See, always in the work of God, before something is built into our lives, lot of things have to be destroyed first.
നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തി നടക്കുന്ന സമയത്ത് അതിന് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിനെ നശിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്.
There are things that have to be pulled out of our lives before things can be put into our lives.
നമ്മുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളെയും നമ്മൾ വലിച്ചു പുറത്തു കളയേണ്ടതായിട്ടുണ്ട്, എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റുവാൻ സാധിക്കത്തുള്ളൂ.
Okay, so we can see in 2 Kings 23, 4 to 18, we see that we can see the actions of Josiah.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 22:18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യോശിയാവ് രാജാവ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
From verse 4 to 18, what he does is that he orders for all the vessels of Baal and Asherah and a lot of things that were being used to worship the sun and moon to be destroyed.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 22:4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യോശിയാവ് രാജാവ് അന്ന് ദേവാലയത്തിനുള്ളിൽ ബാൽ എന്ന് പറയുന്നതായിട്ടുള്ള അന്യദൈവത്തെയും അശേര എന്ന് പറയുന്ന അന്യദൈവങ്ങളെയുമായിട്ട് അവർക്ക് വേണ്ടി സേവിച്ചതായിട്ടുള്ള അവ അന്നത്തിനുണ്ടായിരുന്ന ആ പാത്രങ്ങൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ അദ്ദേഹം നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അന്നത്തെ അന്യദൈവങ്ങളായിട്ടുള്ള സൂര്യനെ ആരാധിക്കുന്നതും ചന്ദ്രനെ ആരാധിക്കുന്നതുമായിട്ടുള്ളതും പല കാര്യങ്ങളെയും അദ്ദേഹം നശിപ്പിക്കുകയുണ്ടായി.
In the house, the kings of Israel before him, in the house of the Lord, they had built houses for the male cult prostitutes in the house of the Lord.
ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന രാജാക്കന്മാർ ദേവാലയത്തിന്റെ ഉള്ളിൽ തന്നെ പുരുഷനായിട്ടുള്ള പുരുഷ വ്യഭിചാരങ്ങളായിട്ടുള്ള ചെയ്യുന്നതായിട്ടുള്ള അങ്ങനെയുള്ള കുറെ കൾട്ട് ആളുകൾക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭവനങ്ങൾ ദേവാലയത്തിന്റെ ഉള്ളിൽ തന്നെ പണിയുകയുണ്ടായിരുന്നു.
He broke all of them.
അതിനെ മൊത്തം യോശിയാവ് രാജാവ് നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം.
King Ahaz and King Manasseh had actually built altars on the roof of the house of the Lord and built altars inside the house of the Lord.
മനശ്ശെ രാജാവും ആഹാസ് എന്ന് പറയുന്ന വേറൊരു രാജാവും അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയത്തിന്റെ പുരേ മുകളിൽ അതിനുവേണ്ടി അവിടെയുള്ള സ്ഥലങ്ങളിൽ വരെ ഈ ബലിപീഠങ്ങൾ പണിയുകയുണ്ടായി. അതിന്റെ ദേവാലയത്തിന്റെ ഉള്ളിലെ പ്രാകാരങ്ങളിൽ വരെ ബലിപീഠങ്ങൾ പണിയുകയുണ്ടായി.
And King Josiah went and destroyed all those altars.
യോശിയാവ് രാജാവ് ചെല്ലുകയും ആ ബലിപീഠങ്ങൾ എല്ലാം തകർക്കുകയും ചെയ്തു.
Now, not only that, he also, remember, he went to Bethel, and there he all the priests who had sacrificed to idols, and the priests had died by the time, they were all on graves. He broke those graves, took those the bones of those priests and burnt it on the altars that was there in Bethel.
മാത്രമല്ല യോശിയാവ് രാജാവ് ബെഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും അവിടെ അടക്കം ചെയ്യപ്പെട്ടതായിട്ടുള്ള കല്ലറകളിനകത്ത് ഉണ്ടായിരുന്ന പൂജാരികളുടേതായിട്ടുള്ള ആ കല്ലറകൾ മൊത്തം അദ്ദേഹം പൊളിക്കുകയും അതിനുള്ളിലുള്ള അസ്ഥികൾ മൊത്തം എടുക്കുകയും അത് ഫുള്ളും കത്തിച്ച് ചാരമാക്കുകയും ചെയ്തു.
Remember, this was the prophecy that came many hundreds of years before, that King Josiah would do this action.
നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പ്രവചനമായിരുന്നു ഇത്. യോശിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഇതേപോലെ പ്രവൃത്തി ചെയ്യുമെന്നുള്ളതിന് ഒരു പ്രവചനം 100 വർഷം മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു.
Okay, and so here we see he is destroying and uprooting all that is evil, all that is against God. He is uprooting it out of the land.
ദൈവത്തിന്റെ മുമ്പിൽ ദുഷ്ടതയായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം വേരോടെ തന്നെ പറിച്ചു കളയുകയുണ്ടായി. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ യോശിയാരാജാവ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും.
And then in chapter 35 there is a celebration of the Passover.
രണ്ട് ദിവസത്തെ പുസ്തകത്തിൽ 35 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പെസഹായുടെ ഒരു ആഘോഷത്തെ കാണാൻ സാധിക്കും.
So Passover, you remember, was the time it was first instituted when Israel came out of Egypt.
നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ പെസഹ ആചരിക്കുന്നത് ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന സമയത്തായിരുന്നു പെസഹ ആചരിച്ചത്.
But since the time of Samuel the prophet, the Passover was not being celebrated in Israel.
സമുവേൽ പ്രവാചകന്റെ കാലശേഷം ഇസ്രായേലിനുള്ളിൽ ഈ പെസഹ ആചരിച്ചിട്ടില്ലായിരുന്നു.
And so what God had told them to do, they were not doing.
അതായത് ദൈവം അവരോട് പറഞ്ഞ കാര്യം അവർ ചെയ്യുന്നില്ലായിരുന്നു.
So what did Josiah do? He encouraged all the priests to serve in the house of the Lord, and he encouraged all the Levites to teach according to the scriptures.
അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് യോശിയാവ് പുരോഹിതന്മാരെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അവർ ദൈവവചനം പ്രകാരം പഠിപ്പിക്കുവാനും അത് പ്രകാരം ചെയ്യുവാനുമായിട്ട് എല്ലാരെയും പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി.
In verse 17 and 18, the sons of Israel celebrated the Passover and the Feast of Unleavened Bread for 7 days.
17 ആം 18 ആം വാക്യങ്ങൾ നോക്കുമ്പോഴാണെങ്കിൽ ഇസ്രായേലുള്ള പുരുഷന്മാർ എല്ലാവരും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും പെസഹായും അവർ 7 ദിവസവും ആചരിച്ചു.
It was a great, remember, Passover and Feast of Unleavened Bread is a time of great celebration. It's a time of they're remembering their deliverance.
അങ്ങനെ ഓർക്കണമായിട്ടുള്ള കാര്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും പെസഹായുടെയും എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ആഘോഷമാണ്. അത് അവരുടേതായിട്ടുള്ള വിടുതലിനെ കാണിക്കുന്നതായിട്ടുള്ള ആഘോഷമാണ്.
It has great meaning. It's not a religious festival. It has great meaning.
അതിന് ഒരു വളരെ അർത്ഥമുള്ളതായിട്ടുണ്ട്. അത് വെറും ഒരു ജാതകീയമായിട്ടുള്ള ആചാരം മാത്രമല്ല.
Okay, I'm slowly coming to the end of my then we also learn that towards the end Josiah is caught up in a mistake.
ഞാനെന്റെ സന്ദേശത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ അവസാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യോശിയാവ് രാജാവ് അദ്ദേഹത്തിന്റെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു.
So there's a king of Egypt who actually comes to make war against the king of Assyria.
ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്രയീമിലെ രാജാവ് അസിറിയയിലുള്ള രാജാവുമായിട്ട് യുദ്ധത്തിനായിട്ട് വരുന്നു.
He sort of comes through the land of Judah.
അദ്ദേഹം പോകുന്ന വഴി യഹൂദയിൽ കൂടെ ആയിരുന്നു അദ്ദേഹം പോകുന്നത്.
So Josiah goes to attack King Necho of Egypt.
ആ സമയത്ത് യോശിയാവ് രാജാവ് മിസ്രയീമിലെ രാജാവായിരുന്ന നീക്കോ എന്ന് പറയുന്ന ആ രാജാവിനെ യുദ്ധത്തിന് വേണ്ടി ചെല്ലുന്നു.
So King Necho says, I'm not come here to fight you, I've come to fight the Assyrians.
അപ്പോൾ ആ സമയത്ത് മിസ്രയീം രാജാവായ നീക്കോ പറയുന്നു, ഞാൻ നിന്നോട് യുദ്ധത്തിനല്ല വന്നത്, ഞാൻ അസ്രിയ രാജാവുമായിട്ടുള്ള യുദ്ധത്തിനാണ് പോകുന്നത്.
But Josiah, then goes, and the word of God says that he disguises himself. He comes as another person, and he is actually killed in battle.
നമ്മൾ വേദഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യോശിയാവ് രാജാവ് അദ്ദേഹം വേറെ ഒരു ആൾമാറാട്ടം നടത്തുകയും അദ്ദേഹം യുദ്ധത്തിന് പോവുകയും അവിടെ ആ യുദ്ധത്തിൽ അദ്ദേഹം മരിക്കുകയും ഉണ്ടായി.
And he is actually, King Josiah is actually buried in the tombs of his fathers.
വചനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നു യോശിയാവ് രാജാവ് അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ കല്ലറകളിലാണ് അടക്കപ്പെട്ടത്.
Now, this is my take, this is my understanding, that I think the kings who walked with God and did well, they were buried in the tombs of the kings, and the kings who did not do well were buried in their houses or were buried in the garden. For example, King Manasseh was buried in the garden, in his garden.
ഇത് എന്റെ ഒരു മനസ്സിലാക്കലാണ്. ഞാൻ കരുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ചതായിട്ടുള്ള രാജാക്കന്മാരെ എല്ലാം അവരുടേതായിട്ടുള്ള പിതാക്കന്മാരുടെ ഒരു തലമുറയായിട്ടുള്ള ഒരു കല്ലറകളിലാണ് അടക്കം ചെയ്യപ്പെട്ടിരുന്നത്. ബാക്കിയുള്ളവരെ ഒന്നും അവിടെ അടക്കം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനേശ രാജാവിനെ അടക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ തോട്ടത്തിലായിരുന്നു അദ്ദേഹത്തെ അടക്കിയത്.
So verse 24, it says that Judah and Jerusalem mourned for Josiah, King Josiah.
24-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് യഹൂദയും ജെറുസലേമിലുള്ള ആളുകൾ എല്ലാവരും യോശിയാവ് രാജാവിന്റെ മരണത്തെ പറ്റി വിലപിക്കുകയുണ്ടായി.
And Jeremiah chants a lament for Josiah.
യിരെമ്യാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ യോശിയാവ് രാജാവിന് വേണ്ടിയിട്ട് ഒരു വിലാപം തന്നെ എഴുതുകയുണ്ടായി.
And it is said that male and female singers sing about Josiah in their lamentations.
അന്നത്തെ കാലത്തെ ഉണ്ടായിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള പാട്ടുകാർ ഈ ഒരു കവിത പോലുള്ള ഒരു കാര്യത്തെ പറ്റി അവിടെ പാടുക തന്നെ
ചെയ്യുകയുണ്ടായി.
ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വളരെതായിട്ടുള്ള ഒരു പൈതൃകമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്.
He's in verse 26, it says his deeds were called deeds of devotion.
26-ാം വാക്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തിയുടേതായിട്ടുള്ള പ്രവൃത്തികളെ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ പറ്റിയിട്ട് പറയുന്നത്.
അനിത സിസ്റ്റർ, 2 Kings 23:25.
അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുൻപ് ഉണ്ടായിട്ടില്ല, പിൻപ് ഒരുത്തൻ എഴുന്നേറ്റിട്ടും ഇല്ല.
So here we see that here was a king who turned to God with all his heart, his soul and his might.
ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തിലേക്ക് തിരിയുന്നതായിട്ടുള്ള രാജാവിനെയാണ്.
Verse 26, it says that God did not turn away from his great wrath because of Manasseh's provocation.
26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനേശ യഹോവയെ കോപിപ്പിച്ചത് കൊണ്ട് ആ ഒരു കോപത്തിൽ നിന്നും ദൈവം ഒരിക്കലും അതിൽ നിന്നും വിട്ടുമാറിയില്ല.
See, sin always has consequences.
നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന് എപ്പോഴും ഒരു അതിനൊരു പരിണത ഫലമുണ്ട്.
Manasseh had sinned greatly.
മനേശ എന്ന് പറയുന്ന വ്യക്തി വളരെ അധികം ദുഷ്ടത പാപം ചെയ്തിട്ടുണ്ട്.
And not only Manasseh but kings before Manasseh also.
മനേശ എന്ന് പറയുന്ന രാജാവ് മാത്രമല്ല മനേശയ്ക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന രാജാക്കന്മാരും വളരെയധികം ദുഷ്ടത ചെയ്തു.
But because Josiah intervened and he was interceding and walking with God, God postponed what he was going to do with Jerusalem and Judah.
ഇവിടെ നമ്മൾ നോക്കുന്നത് യോശിയാവ് രാജാവ് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുകയും ദൈവത്തിന് അതിനു വേണ്ടിയിട്ട് ഇടിവിൽ നിൽക്കുകയും ചെയ്തത് കൊണ്ട് ദൈവം തന്റേതായിട്ടുള്ള ആ കോപത്തിൽ നിന്നും അതിനെ ഒന്ന് മാറ്റുകയാണ്. യോശിയാവിന്റെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ചെയ്യാതെ അതിനെ മാറ്റിവെക്കുകയാണ്.
And then after Josiah's death, his son Jehoahaz becomes king and rules for 3 months.
യോശിയാവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ യഹോവാഹാസ് ആകുന്നു അന്ന് ഭരിക്കുകയുണ്ടായി, രാജാവാകുകയും അദ്ദേഹം ഒരു 3 മാസത്തേക്ക് ഭരിക്കുകയുണ്ടായി.
But unfortunately, he did evil in the sight of the Lord, and he was captured by the king Necho of Egypt, and he dies in Egypt.
അദ്ദേഹം ദൈവത്തിന്റെ മുമ്പിൽ ദുഷ്ടത പ്രവർത്തിക്കുകയുണ്ടായി, അതുകൊണ്ട് തന്നെ മിസ്രയീം രാജാവായിരുന്ന നീക്കോ വന്ന് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോവുകയും മിസ്രയീമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയുണ്ടായി.
So here we have Josiah, who is so fantastically walking with God.
ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോശിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് വളരെ ഭയങ്കരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തോട് കൂടെ നടക്കുന്നു.
But you see that his father and grandfather did not walk with God.
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവും ദൈവത്തോട് കൂടെ നടന്നിട്ടില്ല.
You see that his two sons don't walk with God.
അതിനുശേഷമുള്ള തലമുറ, അദ്ദേഹത്തിന്റെ രണ്ട് തലമുറ പോലും ദൈവത്തോട് കൂടെ നടന്നിട്ടില്ല.
രണ്ടല്ല, ഒരു ഒരു തലമുറ. മീൻസ് ദേർസ് അഹാസ് ആൻഡ് ജോഹാക്കിം, ദേ ഡോണ്ട് വാക്ക് വിത്ത് ഗോഡ്.
അദ്ദേഹത്തിന്റെ തലമുറ ഉണ്ടായിരുന്ന രണ്ട് മക്കൾ, യഹോവാസും യഹോവാക്കീമും, രണ്ടുപേരും ദൈവത്തോട് കൂടെ നടന്നിട്ടില്ല.
So how does this Old Testament scripture relate, how does it apply into our lives?
ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഴയ നിയമത്തിലുള്ള ഈ ഒരു വേദഭാഗം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാവർത്തികം വരുന്നത്?
We had like Rebecca was leading the worship, Rebecca was reminding us about how, you know, we are reminding us of what Jesus did for us.
നമ്മൾ വർഷിപ്പിന്റെ സമയത്ത് റിബേക്ക ആൻ്റി നമ്മളെ യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുകയുണ്ടായി. നമ്മൾ ദൈവവുമായിട്ട് ഒരു രക്തത്തിൻ്റെതായിട്ടുള്ള ഉടമ്പടിയിലാണ്
ജീവിക്കുന്നത്.
നമ്മൾ അതൊരു പുതിയ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. അതൊരു വളരെ നല്ലൊരു ഉടമ്പടിയാണ്.
We God Jesus, when he died on the cross, he died for all our sins. Our sins are forgiven.
Yeshu crucial maricha samayathe nammalde sagala paapangalkku vendittana Yeshu marichathu. Nammalde sagala paapangalum nammalodu shemikkiyundayi.
When we confessed our sins and when we became born again, God has forgiven us all our transgressions.
നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും നമ്മൾ വീണ്ടും ജനിക്കുന്നതായിട്ടുള്ള ഒരു സമയത്ത് നമ്മുടേതായിട്ടുള്ള സകല അകൃത്യങ്ങളും യേശു നമ്മളോട് ക്ഷമിക്കുകയുണ്ടായി.
നമ്മൾ
ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് തന്നതായിട്ടുള്ള ആ ഒരു ക്ഷമയെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ട് നമുക്ക് അതിന് വിലയെ, അത് എത്ര വിലയേറിയതാണെന്ന് നമ്മൾ
മനസ്സിലാക്കുന്നതായിരുന്നു.
നമ്മൾ നല്ല ആളുകളാണോ?
No, God forgave us in his mercy and in his grace.
നമ്മൾ ഒരിക്കലും നല്ല ആളുകളല്ലായിരുന്നു. ദൈവം തന്റെ കരുണയിലും അതിന്റെ തന്റെ ക്ഷമയിലും നമ്മളോട് ക്ഷമിക്കുകയാണ് ചെയ്തത്.
Holy Spirit opened our eyes to see how we had sinned before God.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തതായിട്ടുള്ള പാപങ്ങൾ നമ്മളുടെ അത് കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകൾ തുറന്നു.
And Holy Spirit helped us to respond to the Lord.
ദൈവത്തോട് പ്രതികരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയുണ്ടായി.
But what we can learn from this, what I would say, what we can learn from the scriptures, how are we going to respond to the Lord? Are we going to respond to the Lord like a Josiah, or are we going to behave like Manasseh, Ammon, or like Josiah's children?
ഇവിടെ നമ്മൾ വേദഭാഗം പഠിക്കുന്ന സമയത്ത് നമുക്ക്, ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് ഇന്ന് പ്രതികരിക്കാൻ പോകുന്നത്? നമ്മൾ യോശിയാവ് പ്രതികരിച്ചതുപോലെയാണോ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പ്രതികരിക്കാൻ പോകുന്നത്, അതോ മനേഷ്യ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അഹാസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ യോശിയാവിന്റെ മക്കൾ ചെയ്തതുപോലെ ഏത് രീതിയിലാണ് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്?
Are we going to humble ourselves before God as Josiah humbled himself?
യോശിയാവ് രാജാവ് തന്നെത്താൻ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തിയതുപോലെ നമ്മളും ദൈവത്തിന് മുമ്പിൽ താഴ്ത്തുവോ?
Are we going to submit to the word of God and to the spirit of God as Josiah submitted himself to?
യോശിയാവ് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിലും തന്നെത്താൻ താഴ്ത്തിയതുപോലെ നമ്മളും അതേപോലെ ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിലും നമ്മളെ തന്നെ തന്നെത്താൻ താഴ്ത്തുമോ?
Are we going to remove all the junk and the rubbish and the evil and the things that are in our heart and the wrong confessions and the wrong meditations and all the selfishness? Are we going to repent and throw it out?
നമ്മുടെ ഉള്ളിലായിട്ടുള്ള പല അഴുക്കുകളും പല മലിനതകളും പല നമ്മുടേതായിട്ടുള്ള തെറ്റായ ചിന്തകളും നമ്മുടെ തെറ്റായിട്ടുള്ള പല ധ്യാനങ്ങളും അതെല്ലാം നമ്മള് നമ്മളുടെ ജീവിതത്തിൽ നിന്നും നമ്മളതെല്ലാം ഏറ്റുപറഞ്ഞ് നമ്മളത് ഉപേക്ഷിക്കുമോ? നമ്മളതിൽ നിന്ന് മനംതിരിയുമോ?
Fill ourselves with the things of God, with the word of God, fill ourselves with the spirit of God.
അതിനുശേഷം നമ്മൾ അതിൽ ആ ഒരു സ്ഥാനത്ത് ദൈവത്തിന്റെ വചനം കൊണ്ടും ദൈവത്തിന്റെ ആത്മാവിനാലും നിറയപ്പെടുമോ?
See, it is very it's very crucial. Once we as we all of us sitting here, I think most of us are believers, most of us are people who have turned to the Lord. We are once we have turned to the Lord, we are clean.
ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ കരുതുന്നത് ഇവിടെ കൂടിയിരിക്കുന്നതായിട്ടുള്ള നമ്മൾ മിക്കവരും വിശ്വാസികളാണ്, ദൈവത്തോട് കൂടെ നടക്കുന്നവരാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അതിൽ നിന്നും നമ്മൾ വിട്ടുതിരിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധിയുള്ളവരായി മാറുകയാണ് ഒരു സമയത്ത്.
Yeah. If there is any of us who is listening to me who has not become born again, I would ask you to turn to the Lord and become born again.
ഇങ്ങനെ കേൾക്കുന്നതായിട്ടുള്ള ആരെങ്കിലും വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുകയും ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു.
It is very important that once we are born again and we are clean, we have to be filled with the Lord.
വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ വീണ്ടും ജനിക്കുകയും നമ്മൾ ശുദ്ധി പ്രാപിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്താൽ നിറയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമാണ്.
We have to fill ourselves with his word, we have to fill ourselves with the spirit of God.
നമ്മൾ ദൈവവചനത്താൽ നിറയപ്പെടേണ്ടതായിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടേണ്ടതായിട്ടുണ്ട്.
We have to be in fellowship with one another.
നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കേണ്ടതായിട്ടുണ്ട്.
We have to break bread as the disciples did, as it is said in the Acts of the Apostles.
നമ്മൾ കൂട്ടായ്മ കൂടുകയും അപ്പം നുറുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
Because if we don't fill ourselves with when Jesus caused deliverance in a person who was possessed, Jesus says that you now need to stop sinning, otherwise the spirit that has left you will come back to you with seven more spirits more evil than itself.
നമ്മൾ നമ്മളിൽ തന്നെ ദൈവവുമായിട്ട് നിറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശു ജീവിതത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശു ഒരു ഭൂതം ബാധിതപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഭൂതത്തെ പുറത്താക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ദുഷ്ടാത്മാവ് ഏഴ് വേറെ ആത്മാക്കളോട് കൂടെ വന്ന് നിന്റെ ഉള്ളിൽ നിറയുവാൻ അധികമായിട്ടുള്ള ഒരു അവസരമുണ്ട്.
So therefore we have to be in fellowship with God.
അതുകൊണ്ട് ദൈവവുമായിട്ട് നമ്മൾ ഒരു കൂട്ടായ്മയിൽ തന്നെ നടക്കണം.
We have to be in fellowship with God through his word and we have to be in fellowship with God through his word and through the spirit of God.
നമ്മൾ ദൈവവുമായിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവത്തിന്റെ ആത്മാവിലൂടെയും കൂട്ടായ്മയിൽ തന്നെ നടക്കണം.
And you know, God is so much for us, and I will say that when we take one step towards God, God takes 100 steps towards us.
ദൈവം നമ്മൾക്ക് വേണ്ടിട്ട് വളരെ അധികം നമ്മളുടെ അടുത്തുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു പടിയാണ് ദൈവത്തിന്റെ അടുത്തേക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളുടെ അടുത്തേക്ക് ഒരു 100 പടി എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം.
Last week when Pastor Vinod spoke to us, he shared that even the power to obey, God gives us the power to obey him.
കഴിഞ്ഞ ആഴ്ച വിനോദ് പാസ്റ്റർ പറയുകയുണ്ടായി, ദൈവത്തെ അനുസരിക്കുവാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ആ ശക്തി വരെയും നമുക്ക് ദൈവമാണ് തരുന്നത്.
The only thing we need to do is to make a decision, the desire. We should have the desire to obey. The desire to obey.
നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്, നമ്മൾ ഒരു തീരുമാനമെടുക്കണം, നമ്മൾക്ക് ദൈവത്തെ അനുസരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായി.
Even in that desire, God will give us the desire, but we should just take that much pains to stay close to the Lord.
ഈ ആഗ്രഹത്തിൽ തന്നെ ദൈവമാണ് നമുക്ക് ആഗ്രഹം തരുന്നത് എങ്കിൽ തന്നെയും നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് നടക്കുവാനായിട്ടുള്ള ആ ഒരു വേദനകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്.
And God loves us so much, when we turn to the Lord, he will pick us up, he will carry us, he will be our strength, he will be our song, and we will enjoy our walk with the Lord.
നമ്മൾ ദൈവമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ എടുക്കുകയും നമ്മളെ തന്നെ നമ്മളുടെ കൈക്ക് പിടിക്കുകയും ദൈവം നമ്മളുടെ ശക്തിയാവുകയും ദൈവം നമ്മളുടെ പാട്ടാവുകയും ദൈവം നമ്മളെ വഴി നടത്തുകയും തന്നെ ചെയ്യും.
So please, I encourage you. So let not our hearts become cold in any way.
ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്, നമ്മുടെ ഹൃദയം തണുത്തു പോകുന്ന അവസ്ഥയിലേക്ക് പോകരുത്.
Let us be like Josias, who remained hot for the Lord.
നമുക്ക് യോശിയാവിനെ പോലെ അധികം ചൂടുള്ളതായിട്ടുള്ള യോശിയാവ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നമ്മൾക്കും ആകുവാൻ ശ്രമിക്കുക.
We should not be lukewarm, we should not be cold.
നമ്മൾ തണുത്തൊരവസ്ഥയിലേക്കും പോകരുത്, അതല്ലാതെ തന്നെ നമ്മൾ ഒരു ശീതോഷ്ണവാൻ ആയിട്ടുള്ള അവസ്ഥയിലേക്കും പോകരുത്.
And I can assure you that when you are submitted to God and you are submitted to his word and submitted to his spirit, you will be overcomers.
ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരുവാനായിട്ട് സാധിക്കും, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തോട് സമർപ്പിക്കുകയും ദൈവത്തിന്റെ ആത്മാവിന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജയാളികളായി മാറുകയും ചെയ്യും.
The enemy can throw things at you, but you will be a winner.
ശത്രു നിങ്ങളുടെ മേൽ പല കാര്യങ്ങളും കൊണ്ടുവിടുന്നുണ്ടാവാം, പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു ജയാളിയായിട്ട് മാറുവാനും
സാധിക്കും.
യേശു ക്രിസ്തുവിൽ നമ്മൾ ജയാളികളെക്കാൾ ജയാളികളാകും.
Okay, shall we just pray? Shall we pray it's just a time of turning to the Lord. Maybe for a few minutes we will turn to the Lord and ask that we will just recommit our lives to the Lord.
നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ എടുത്ത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് ദൈവവുമായിട്ട് നമ്മളുടെ ജീവിതത്തെ വീണ്ടും ഒന്നും കൂടെ സമർപ്പിക്കാനായിട്ട് ഈ സമയം ഉപയോഗിക്കാം.
I just encourage you, after this, in your life, make some decisions to spend quality time with God every day in his word.
Yan ningale ororthane prosahipikkiyana ee oru sandeshathine sheshavum ningalude jeevithathil ningal oru theermanam edukkanadayittunde devavumayitte nalladayittulla prayojanapradamayittulla ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചെലവഴിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് തീരുമാനം നിങ്ങൾ എടുക്കണം.
When you spend time with the word, God will speak to you.
ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുന്ന സമയത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും.
God will give you direction.
ദൈവം നിങ്ങൾക്ക് എങ്ങനെ പോകണമെന്നുള്ള ആ ദിശ കാണിച്ചു തരിക തന്നെ ചെയ്യും.
God will pull down things in your life.
നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റും.
And God will build things into your life.
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ദൈവം പണിയുക തന്നെ ചെയ്യും.
God will send people who will help you.
ദൈവം നിങ്ങളെ സഹായിക്കുവാനായിട്ട് ആളുകളെ അയക്കും.
And God will continue to speak to us.
ദൈവം തുടർന്നും നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുക തന്നെ ചെയ്യും.
Okay, shall we pray?
നമുക്ക് പ്രാർത്ഥിക്കാം.
Father God, we just thank you for this time.
പിതാവേ ദൈവമേ, ഞങ്ങൾ ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു.
We thank you for your precious word.
അങ്ങയുടെ വിലയേറിയതായിട്ടുള്ള ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു.
Thank you for teaching us from a hero of faith once again.
വിശ്വാസത്തിലെ ഒരു വീരനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു.
Thank you for showing us his lifestyle.
അദ്ദേഹത്തിന്റെ ജീവിത ശൈലി ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായിട്ട് നന്ദി പറയുന്നു.
Thank you for making us a part of the body of Christ.
ദൈവത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാകുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു.
താങ്ക് യു ഫോർ മേക്കിംഗ് അസ് ബോൺ അഗൈൻ.
ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു.
Lord, if there's any amongst us who have not given our lives to God, we pray, I pray that these brothers and sisters would turn to you at this very moment.
ഞങ്ങളെ കേൾക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ദൈവവുമായിട്ട് ദൈവത്തിന്റെ അവരുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
May they cry out to God and be saved.
അവർ ദൈവത്തോട് നിലവിളിക്കുവാനും അവർ രക്ഷ പ്രാപിക്കുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
Lord, we help, we ask for help. Lord, we want to live victorious lives.
ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സഹായം ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
Lord, we want to be useful for your kingdom.
അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
God, we want to do all that you have in plan for us to do.
ദൈവം അങ്ങ് ഞങ്ങളെ കൊണ്ട് പദ്ധതിയിട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
Help us to be obedient servants to you.
അങ്ങേക്ക് അനുസരിക്കുന്ന ദാസന്മാരായിട്ട് ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു.
Holy Spirit, we just submit our lives to you.
പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
Lord, move in us as we call on your name. Move in us and help us, Father.
ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് വരണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു.
We thank you that you are a merciful Father.
അങ്ങ് കരുണയുള്ള ഒരു പിതാവാകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു.
We bless and praise your holy name.
ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു.
All glory to Jesus.
എല്ലാ മഹത്വവും യേശുവിന്.
Amen.